പേജ് നമ്പർ 197 ഭാഗം 21. സാറ കൊച്ചമ്മയുടെ മുഖത്ത് ആദ്യം അതിശയം, പിന്നെ സന്തോഷം, സങ്കടം, പിണക്കം. രണ്ടു കൈയും നീട്ടി അവൾ ചവിട്ടുപടികൾ ഓടിയിറങ്ങി വന്നു. മർഗലീത്തയുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്തു. ഈ നിമിഷം വരെ പശ്ചാത്താപം തീർന്നിട്ടില്ല. മർഗലീത്ത പടിയിറങ്ങിപ്പോയ ശപിക്കപ്പെട്ട നിമിഷങ്ങളോർത്ത് ഒരു ദിവസവും വേദനിക്കാതിരുന്നിട്ടില്ല. എനിക്കിപ്പോൾ ഒന്നും തടുക്കാൻ കഴിഞ്ഞില്ല. കരീക്കനച്ഛൻ ഒരു പ്രാവശ്യമെങ്കിലും കശീശയെ വിളിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ലല്ലോ എന്ന വേദന ഞങ്ങൾ കൊണ്ടു നടന്നു. കരീക്കൻ്റെ അപ്പൻ്റെ മരണം ഞങ്ങളെ നടുക്കി. നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. പഠനമുറിയിൽ നിന്ന് കോണിയിറങ്ങി വന്ന യോഹനാൻ കശീശ കരീക്കനെ ആലിംഗനം ചെയ്യുകയും ഒരു നിമിഷം നേരം തന്നോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. പുറത്ത് പതുക്കെ തട്ടി പറയാത്ത വാക്കുകൾ കൊണ്ട് അയാൾ ആശ്വസിപ്പിച്ചു. നാലുപേരുടെ കണ്ണുകൾ നനയുകയും കുറേ നേരത്തേക്ക് അവർ മൗനികളായി പോവുകയും ചെയ്തു. വീണ്ടും അതേ പഴയ മരസാമാനങ്ങൾ, പോളിഷിന്റെ മണം, ക്രോഷ്യയിൽ തയ്ച്ച വെളുത്ത വിരികൾ, കുമ്മായും തേച്ച ചുവരുകളിലെ ജപ്പാൻ ബ്ലാക്കിന്റെ കരകൾ, പഴയ ക്ലോക്ക്, അതേ വട്ടമേശപ്പുറം, ആവി പറക്കുന്ന ചായ. യോഹനാൻ കശീശയുടെ അപ്പനും അമ്മയും ഉറക്കമുണർന്നിരുന്നില്ല. അമ്മയ്ക്കിപ്പോഴും മർഗലീത്തയോടും കരീക്കനോടും ഇഷ്ടക്കേടുണ്ട്. ഒരച്ഛനും കന്യാസ്ത്രീയും ഇങ്ങനെ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് അമ്മ കരുതുന്നു. പിന്നെ എന്തിനാ നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് ജീവിക്കണേ? വെയിൽ തന്നെ വിളവ് തിന്നുന്ന കാലമെന്ന് അമ്മ അതിനെ വിശേഷിപ്പിക്കുന്നു. പ്രായമായവരുടെ വിശ്വാസം ഉറച്ച പാറ പോലെയാണ്, ഇളക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. യോഹനാൻ കശീശ പറഞ്ഞു. ജീവിതത്തിന് ലക്ഷ്യമില്ല. കശീശയും താനും തനിച്ചായപ്പോൾ റോയ് ഫ്രാൻസിസ് കരീക്കൻ പറഞ്ഞു. കശീശയ്ക്ക് അത്ഭുതം തോന്നി. എന്നുവെച്ചാ? എനിക്കറിഞ്ഞൂടാ ഫാദർ, ഞാനും മർഗലീത്തയും ചിലപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബജീവിതമാണോ എൻ്റെ ഹൃദയം എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. രാപ്പകലില്ലാതെ എൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന നിലവിളികൾ, ദുസ്വപ്നങ്ങളായും പ്രേതരൂപങ്ങളായും എന്നെ വേട്ടയാടുന്ന ചിന്തകൾ, ഇതെല്ലാം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് ആരോ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ. അത് ചിലപ്പോൾ വളരെ പതുക്കിയാവാം, ചിലപ്പോൾ വലിയ അലർച്ചകളായി എന്നെ ആകെ ഉലയ്ക്കുന്നു. മർഗലീത്ത പുറത്തേക്കും ഞാൻ അകത്തേക്കുമാണ് സഞ്ചരിക്കുന്നതെന്ന തോന്നൽ പ്രണയം അവൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമാകാൻ അവളുടെ പ്രണയത്തിന് കഴിയുന്നുണ്ട്. എനിക്ക് രക്ഷപ്പെടാൻ വഴികളില്ലാത്തതുപോലെ മരണത്തിലേക്ക് തുറന്നു വെച്ചൊരു കെണി പോലെയാണ് ജീവിതം എനിക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ എന്തിനെതിനൊക്കെ ഒരുങ്ങിയെന്ന് ചോദിക്കാൻ പോലും ധൈര്യം കൊടുക്കാത്ത വിധം കരീക്കൻ്റെ വേദനിക്കുന്ന മുഖം കശീശയുടെ ഉള്ളിൽ തറച്ചു. അശാന്തിയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും പിടച്ചിൽ എന്താണെന്ന് അയാൾ കരീക്കൻ്റെ മുഖത്തു നിന്ന് വായിച്ചെടുത്തു. എനിക്ക് തോന്നുന്നത് കരീക്കൻ സ്വയം സൃഷ്ടിച്ച കുരിശിൽ നിന്ന് താഴെ ഇറങ്ങണമെന്നാണ്, യോഹനാൻ കശീശ പറഞ്ഞു. നിങ്ങൾ ഇതിൽ കിടന്ന് പിടഞ്ഞ് ചോരവാർന്ന് മരിക്കുന്നതിൽ ഭേദം, സ്വന്തം കുരിശുകളുമേന്തി മലമുകളിലേക്ക് ഇഴഞ്ഞു കയറുന്നവരുടെ ഇടയിലേക്ക് പോവുകയാണ്. അവരുടെ മുതുകിൽ വീടുന്ന ചാട്ടവാറഴികൾ സ്വന്തം പുറത്തേറ്റുവാങ്ങുക, അവരുടെ മുഖത്തേക്ക് തെറിക്കുന്ന തുപ്പലുകൾ സ്വന്തം മുഖത്ത് സ്വീകരിക്കുക. അതിന് മാത്രമേ നിങ്ങളെ സമാധാനിപ്പിക്കാൻ പറ്റൂ. തൻ്റെ ഹൃദയത്തിലേക്ക് വീശുന്ന തണുത്ത കാറ്റിൻ്റെ വഴിയറിയാൻ ഒരു കുഞ്ഞിനെ പോലെ ആകാംക്ഷയോടെ കരീക്കൻ യോഹനാൻ കശീശയുടെ മുന്നിലിരുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നു, നിങ്ങൾ എന്തിനാണ് ഫാദർ അഗസ്റ്റിനെ വിട്ടു പോകുന്നത്? കുന്നിൻ ചെരുവിലൂടെ അയാൾ നടന്നു പോകുമ്പോൾ ഒപ്പം കുറെ മനുഷ്യരും ഉണ്ടായിരുന്നില്ലേ? അവരെ ഒറ്റക്കെട്ടാക്കി നിർത്തി അവരെ പഠിപ്പിച്ച് പോരാടാൻ ശക്തരാക്കി, അങ്ങനെ ആയിരുന്നില്ലേ ഫാദർ അഗസ്റ്റിൻ? റോയ് ഫ്രാൻസിസ് കരീക്കൻ ലജ്ജിച്ചു. മർഗലീത്തയാണ് കാരണം. മർഗലീത്തയുടെ മേൽ തനിക്കുണ്ടായ സ്വാർത്ഥതയാണ് കാരണം. അഗസ്റ്റിനും മർഗലീത്തയും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കാൻ കരീക്കൻ അവളെ നിർബന്ധിച്ചിരുന്നു. അവർ ഒരു മുറിയിൽ ഉറങ്ങി. അപ്പോൾ അവർ ആരാണ്? ഞാൻ മർഗലീത്ത, അയാൾ അഗസ്റ്റിൻ. മർഗലീത്തയുടെ മറുപടികൾ തണുത്തിരുന്നു. അപ്പോൾ നമ്മൾ? ഞാനും മർഗലീത്തയും. ഞാൻ മർഗലീത്ത, കരീക്കൻ കരീക്കനും. രണ്ട് സ്വതന്ത്രവാദികൾ. അതെ, പരസ്പരം കെട്ടുപാടുകളില്ലേ? എല്ലാ ബന്ധങ്ങളും അവയുടെ നിർവചനങ്ങൾക്ക് പുറത്തേക്ക് സഞ്ചരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? മർഗലീത്ത ചോദിച്ചു. പിന്നെ കരീക്കൻ അതിനെപ്പറ്റി അവളോട് സംസാരിച്ചിട്ടില്ല. എങ്കിലും അഗസ്റ്റിനോടൊപ്പം തുടരുന്നത് അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. ദാരിദ്ര്യവും കണ്ണീരും വരൾച്ചയും നിറഞ്ഞ ആ മലയോരങ്ങളിൽ വറ്റിത്തീരുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി അഗസ്റ്റിൻ ഒപ്പം നിൽക്കുന്നത് പോലെ നിൽക്കാൻ കരീക്കനെ കൊണ്ടാവുമെന്ന വിശ്വാസം മർഗലീത്തയ്ക്കും ഉണ്ടായിരുന്നില്ല. അയാളുടെ വഴി എൻ്റേതല്ല എന്നെനിക്ക് തോന്നി, കരീക്കൻ യോഹന്നാൻ കശീശയോട് പറഞ്ഞു. അമ്മയെപ്പോലെയല്ല, സൗഹൃദഭാവത്തിലാണ് യോഹനാൻ കശീശയുടെ അപ്പൻ കരീക്കനോട് പെരുമാറിയത്. വളരെ വേഗത്തിൽ അയാൾ തൻ്റെ ചരിത്ര പഠനങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളിലേക്ക് കരീക്കനെ കൂട്ടിക്കൊണ്ടുപോയി. ചരിത്രം വായിക്കാൻ വരുന്ന പുതിയൊരു ചരിത്ര വിദ്യാർത്ഥിയെപ്പറ്റി യോഹനാൻ കശീശയുടെ അപ്പൻ പറഞ്ഞു. അയാൾ എന്നെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഞാൻ പഴയ മണ്ണ്. അയാൾ പറയുന്നത് മുഴുവൻ എനിക്ക് ശരിക്കങ്ങനെ മനസ്സിലാവുന്നില്ല. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒക്കെ ഇരുളടഞ്ഞു കിടക്കുകയാണ് കരീക്കൻ്റെ. എങ്ങോട്ടും വീശുന്നില്ല വെളിച്ചം. വലിയ മനസ്താപത്തോടെയാണ് അയാൾ യോഹനാൻ കശീശയുടെ അപ്പൻ്റെ മുന്നിലിരിക്കുന്നത്. ആദരണീയനായി ഈ വൃദ്ധനെ വേദനിപ്പിക്കാൻ ഇടവന്നു. അയാളിൽ നിന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കോ സ്വരമോ കേൾക്കാൻ കരീക്കൻ ആഗ്രഹിക്കുന്നു. യോഹനാൻ കശീശയുടെ അപ്പൻ അതൊന്നും ഓർക്കുന്നില്ല. ചരിത്രം നിറഞ്ഞ ഉറുമകളുടെ കല്ലുപാകിയ വഴികൾ, പടവുകൾ, കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, അതിരെയെല്ലാം ഏകാന്ത സഞ്ചാരിയായി തപ്പിത്തടഞ്ഞു നടന്നു ആ മനുഷ്യൻ. കണ്ണ് ശരിക്ക് കണ്ടുകൂടാ, ചെവിക്ക് പദമുണ്ട്, വായന കഷ്ടിയായി, കൈ വിറയ്ക്കുന്നു, അക്ഷരങ്ങൾ ഒടിഞ്ഞു നുറുങ്ങിയും പോകുന്നു. കശീഷയുടെ അപ്പൻ കാഴ്ചയിലെ മംഗലകൾക്കപ്പുറത്തു നിന്ന് കരീക്കനെ നോക്കി. ഒരിക്കൽ തന്റെ ഗവേഷണങ്ങളുടെ പിന്തുടർച്ച അയാൾ കരീക്കനിൽ കണ്ടിരുന്നു. തൃശൂരിലെ ക്രിസ്ത്യാനികളുടെ ഉത്ഭവവും വളർച്ചയും വികാസവും എന്ന പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതി ഒരുവിധം തയ്യാറാക്കിയിട്ടുണ്ട്. വെട്ടും തിരുത്തും ചോദ്യചിഹ്നങ്ങളും ആശ്ചര്യചിഹ്നങ്ങളും കൊണ്ട് നിറഞ്ഞ കയ്യെഴുത്ത് കോപ്പി. മരിച്ചു പോകും മുമ്പ് അത് പകർത്തി തയ്യാറാക്കണം, അച്ചടിച്ച് കാണണം. ആ പുസ്തകത്തെപ്പറ്റി കേട്ടറിഞ്ഞ് വരികയാണ് പുതിയ ചരിത്ര വിദ്യാർത്ഥി. കയ്യെഴുത്ത് പ്രതികൾ സൂക്ഷ്മമായി അയാൾ വായിച്ചു, ഒന്നും ഇടാതെ തിരിച്ചുകൊടുത്തു. വൃദ്ധൻ ഉത്കണ്ഠയോടെ അയാളുടെ അഭിപ്രായത്തിന് കാതോർത്തു. എന്തു തോന്നുന്നു? വൃദ്ധൻ ചോദിച്ചു. നിരാശ, അയാൾ മറുപടി പറഞ്ഞു. വൃദ്ധന് വലിയ വേദന തോന്നി. അതെന്താ അങ്ങനെ വരാൻ? താൻ പണ്ഡിതനല്ലാത്തത് കൊണ്ടാവുമോ? ചരിത്രം എഴുതേണ്ട രീതി അറിയാത്തത് കൊണ്ടാവുമോ? ഭാഷയുടെ മോശത്തരം കൊണ്ടാവുമോ? 100 സംശയങ്ങൾ ആ എളിയ ചരിത്രകാരനുണ്ടായിരുന്നു. വിദ്യാർത്ഥിയാകട്ടെ, അതെല്ലാം ചിരിച്ചു തള്ളി. കേരളത്തിലുള്ള ചരിത്രങ്ങൾ ഓരോന്ന് പരിശോധന ചെയ്യാൻ ഒരുങ്ങി. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി. കാണുന്നുണ്ട് അനേക വംശത്തിനും ചരിത്രങ്ങൾ. പൂർവ്വവംശത്തിൻ കഥ എഴുതി വെച്ചിടാൻ പണ്ഡിയൂർവിയിൽ ഒരു വരവുമില്ലാതെ പോയല്ലോ. പണ്ഡിയൂർവിയിൽ ഒരുവരുമില്ലാതെ പോയല്ലോ. ചരിത്ര വിദ്യാർത്ഥി ചൊല്ലിയ ഈ വരികളോ അതിൻ്റെ ഉത്ഭവമോ തുടർച്ചയായി യോഹന്നാൻ കശീശയുടെ അപ്പൻ മുൻപ് കേട്ടിട്ടില്ല. അത് കേൾക്കാത്തതാണ് ചരിത്ര രചനയുടെയെല്ലാം കുഴപ്പമെന്ന് അയാൾ പറഞ്ഞു. മൂടൽ മഞ്ഞ് പോലൊരു മ്ലാനത തന്റെ ഹൃദയത്തെ വന്ന് പൊതിയുന്നതായി വൃദ്ധ ചരിത്രകാരന് തോന്നി. അത്രയ്ക്കും വലിയ പഠിപ്പും പാണ്ഡിത്യവും ഒന്നും എനിക്കില്ല, അദ്ദേഹം പറഞ്ഞു. കഴുത്തിൽ കയറുകെട്ടി അപ്പനെ കിഴക്കോട്ടും അമ്മയെ പടിഞ്ഞാറോട്ടും വലിച്ചിഴച്ച് വേർപിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇടത്തെ കവിളത്ത് അപ്പനും വലത്തെ കവിളത്ത് അമ്മയും തന്ന പുള്ളും തുമ്പകളിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചരിത്രമുണ്ട്. യോഹന്നാൻ കശീശയുടെ അപ്പനെ താൻ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം പണ്ഡിതനല്ല, എന്നാൽ അദ്ദേഹത്തിന് മുൻപും പണ്ഡിതന്മാർ ചരിത്രമെഴുതി, ഇപ്പോഴും എഴുതുന്നു. കണ്ണീരും കരിവാളിപ്പുമായി ഭൂമിയുടെ കവിളിൽ കണ്ട ഈ അടയാളങ്ങളെ ആരും ചരിത്രമാക്കിയില്ല. അപ്പനില്ലേ തിന്താര, നമുക്ക് അമ്മയില്ലേ തിന്താര. ചരിത്ര വിദ്യാർത്ഥി വൃദ്ധചരിത്രകാരന്റെ ബോധങ്ങളിൽ ആഞ്ഞുകൊത്താനാണ് വന്നിട്ടുള്ളത്. നിർദ്ധയം. അയാളുടെ കണ്ണുകൾ തിളങ്ങുകയും തൊണ്ട തെളിയുകയും ചെയ്തു. അപ്പനെ വിറ്റേ തിന്താര, ഞങ്ങൾ അമ്മയും വിറ്റേ തിന്താര, മൂത്തേനെ പിടിച്ചേ തിന്താര, വാഴക്കുഴി പറിച്ചേ തിന്താര, കുഴിയിലിറക്കി തിന്താര, ചപ്പിട്ട് തീ കൊടുത്തേ തിന്താര. ചരിത്രം കത്തിയാളുന്നത് യോഹന്നാൻ കശീശയുടെ അപ്പൻ നെഞ്ചിടിപ്പോടെ കണ്ടു നിന്നു. ഭൂമി കത്തുന്നു. അയാൾ എന്നോട് ചോദിച്ചു, അവശ ക്രിസ്ത്യാനികൾ ബൈബിൾ കത്തിച്ച് സ്വതന്ത്രരായ സംഭവം കേരളത്തിലെ ക്രൈസ്തവരുടെ ചരിത്രത്തിൽ പെടുമോ എന്ന്. പെട്ടെന്ന് മറുപടി പറയാൻ എനിക്ക് കിട്ടിയില്ലടോ. പിശകി, എവിടെയോ പിശകി. കതിറിന് വളം വെച്ച പോലെയായി, വേരുകൾ അടയാളപ്പെടുത്തിയില്ല. ചരിത്രകാരന്റെ കൈവിറച്ചു, തല വിറച്ചു. സാറ കൊച്ചമ്മ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. അപ്പനിപ്പോ ഇതൊരാവലാതിയായി. ആ ചങ്ങാതി അപ്പനെ ആകെ ഇളക്കി വിട്ടിരിക്കാന്നാ തോന്നണേ, യോഹന്നാൻ കശീശ പറഞ്ഞു. ആ ചങ്ങാതി ബ്രദർ മാണിക്കനാണെന്ന് തെല്ലി വിസ്മയത്തോടെയും വലിയ സന്തോഷത്തോടെയുമാണ് മർഖലീത കേട്ടത്. ചുട്ടുപൊള്ളുന്ന മനസ്സിലേക്ക് തണുത്ത കാറ്റ് വീശി. പെട്ടെന്ന് തനിക്ക് ചുറ്റും മരങ്ങളും വള്ളികളും കിളികളും പുല്ലുകളും വന്ന് നിരന്ന പോലെ, കുതിച്ചു വീഴുന്ന വെള്ളത്തിന്റെ ഇമ്പമാർന്ന സ്വരം, കാതിൽ മുഴങ്ങുന്നത് പോലെ, തണുപ്പും തണലും നനവുമുള്ള ഭൂമിയിൽ താൻ മതിമറന്ന് നിൽക്കുന്നത് പോലെ. ബ്രദർ മാണിക്കിനെ എനിക്കറിയാം, മർഗലീത പറഞ്ഞു. കാവിലെ കുർബാനയെ പറ്റി അവൾ അവരോട് പറഞ്ഞു. യോഹന്നാൻ കശീശ വലിയ കൗതുകത്തോടെയാണ് അത് കേട്ടത്. അച്ഛനാവണമെന്ന വാശിയോടെ നടക്കുന്ന ബ്രദർ മാണിക്കിന്റെ പൊള്ളുന്ന ചിന്തകൾ വന്നു തൊട്ട മനസ്സുമായി അവർ നാലാളും ഒരു നിമിഷം സ്വന്തം ലോകങ്ങളിൽ പെട്ടുപോയി. നമ്മൾ നേരിടാൻ കൂട്ടാക്കാത്ത ചില പ്രശ്നങ്ങൾ അതിലുണ്ട് ഇല്ലേ? കരീക്കൻ സങ്കോചത്തോടെ യോഹന്നാൻ കശീശയെ നോക്കി. തീർച്ചയായും, എനിക്കറിയാം. പറയരും പുലയരും മാർക്കം കൂടി ക്രിസ്ത്യാനികളായാൽ അവർ ക്രിസ്ത്യാനികൾക്കിടയിലെ നീച ജാതിക്കാരായി. വിവേചനം ഇല്ലാതാക്കാനല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തിനാ ബൈബിൾ? യോഹന്നാൻ കശീശ ചോദിച്ചു. അന്തരീക്ഷം കനമുള്ളതായും മനസ്സുകൾ മങ്ങിപ്പോകുന്നതായും അവർക്ക് തോന്നി. നീതികേടിന്റെ കയ്പ് അവരുടെ വായിലേക്ക് ഊറി വന്നു. അവശ ക്രിസ്ത്യാനി, എന്തൊരു പ്രയോഗം, മർഗലിത പറഞ്ഞു. വലിയ അഹങ്കാരത്തോടെ നമ്മൾ ഉണ്ടാക്കുന്ന കോട്ടക്കൊത്തളങ്ങൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് മർഗലീതയും കരീകനും യോഹന്നാൻ കശീശയുടെ വീട്ടിലെത്തിയത്. ഒരു തവണ കൂടി അമ്മയുടെയും മറ്റും മനസ്സുമാറിയ സ്ഥിതിക്ക് ഒരു തവണ കൂടി നേരിട്ട് കണ്ട് സംസാരിക്കാൻ താൻ തയ്യാറാണെന്ന് യോഹന്നാൻ കശീശ പറഞ്ഞു. സ്കൂളിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് പുറപ്പെടും മുമ്പ് ഒരൊത്തുതീർപ്പിനും കൂടി ശ്രമിക്കാം. ഞങ്ങൾക്ക് അടുത്ത നേരത്തെ ഭക്ഷണത്തിന് പ്രശ്നമാണ് ഈ ജോലി. അവർക്ക് അങ്ങനെ അല്ലാത്തത് കൊണ്ട് അനുകൂലമായ മറുപടി ഉടനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മർഗലീത പറഞ്ഞു. തിരിച്ചു പോരുമ്പോൾ റോയ് ഫ്രാൻസിസ് കരീക്കൻ മർഗലീതയോട് ചോദിച്ചു, സത്യാഗ്രഹം ഇരിക്കാൻ മർഗലീതയ്ക്ക് പറ്റുമോ? വെറുതെ പറയുന്നതല്ലേ? പറ്റും, വെറുതെ പറയുന്നതല്ല.